might find many churches. But there's only one gospel. And I believe the time has come that we should preach the only true gospel. Which is the message of God's love for us. And today we find many messages about Jesus Christ. But it's not the gospel. I want to tell all of you, if you've got a Bible, you possess the most dangerous book there is. The most fighting that there has ever been comes out of this book. The most division on this planet is because of this book. And it's because there's different interpretations of this book. You know, if you take the Bible and you think that the Bible is the word of God, you can be in trouble. The Bible says many things. If you open the Bible and you think, well, if I read there, I must do what stand there, you're going to be in trouble. Just before I came here, I was preaching in the nation of Tanzania. And I was preaching in a Bible school, and I said the very same thing to them. You could see that they looked at me with unbelief in their hearts. And the one man said, now, no, the Bible is the word of God. We must do everything the Bible says. And I said to him, what if you open the Bible and it says, and Judas went and hanged himself? Are you going to hang yourself? So many times we take the Bible, we think everything we must just do as it stands there. No, the Bible is a book that contains the Word of God. Every verse that's written in the Bible, correctly interpreted, is the Word of God. And there's a certain way that we can interpret the Bible so that we can know it is the Word of God.
Amen.
Now, the only way we can look at the Bible is to look at Jesus. In John chapter 1, it says that Jesus is the Word of God. So whenever you read the scriptures, you must see what Jesus said in that scripture. The gospel of Jesus Christ is not about how much you must love God. The gospel is not about how much you must love your neighbor. The gospel is not about how faithful you must go to church.
സുവിശേഷമെന്ന് പറയുന്നത് നാം ചർച്ചിൽ എന്തുമാത്രം വിശ്വസ്തതയോടെ കൂടി ചർച്ചിൽ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതുമല്ല സുവിശേഷം.
The gospel is not about your faithfulness in prayer and fasting.
സുവിശേഷം എന്ന് പറയുന്നത് നാം ഉപവസിക്കുന്നതിന്റെയും പ്രാർത്ഥനയിലും കാണിക്കുന്നത് ആ താല്പര്യമല്ല സുവിശേഷം എന്ന് പറയുന്നു.
The Muslim faith also believes in prayer.
മുസ്ലിങ്ങളും പ്രാർത്ഥിക്കുന്നതിൽ വിശ്വസിക്കുന്നവരാണ്.
The Muslims also believe in going faithful to the mosque.
മുസ്ലിങ്ങളും അവരുടെ മോസ്കിൽ വിശ്വാസത്തോടുകൂടി പോകുന്നതിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്.
They also believe in loving other people.
അവരും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്.
So what is the gospel about?
എന്നാൽ സുവിശേഷം എന്താണ്?
The gospel is definitely not about what you must do for God.
സുവിശേഷം എന്ന് പറയുന്നത് നാം ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതല്ല സുവിശേഷം.
The message about what you must do for God existed long before Jesus came to the earth.
നാം ദൈവത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നത് യേശു വരുന്നതിന് മുമ്പ് തന്നെ ലോകത്തിൽ ഉണ്ട്.
You know, I love to be friends with sinners.
ഞാൻ പാപികളോടുകൂടി എന്റെ സഹൃത്വം കൂടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നവരാണ്.
Many times when I speak to sinners,
ഞാൻ പാപികളായിട്ടുള്ളവരോട് സംസാരിക്കുമ്പോൾ,
they don't know I'm a pastor.
അവർ ഞാനൊരു പാസ്റ്ററാണ് എന്ന് അവർക്ക് അറിയത്തില്ല.
And after speaking for hours to them,
ഞാൻ അവരോട് വളരെ നേരം ഇങ്ങനെ ദീർഘനേരം സംസാരിച്ചു.
They were telling me where they were sinning and the wrong things they do.
അവർ ചെയ്യുന്ന പാപ വഴികൾ, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്നോട് പറയും.
Then they said to me, now what do you do for a living? What's your
job? ഉപജീവനത്തിന് വേണ്ടി താങ്കൾ എന്താണ് ചെയ്യുന്നത് എന്ന്.
I said, now I'm a pastor.
ഞാൻ അപ്പോൾ പറയും, ഞാനൊരു പാസ്റ്ററാണ് എന്ന്.
And you see fear in their hearts.
അപ്പോൾ അത് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഭയം വരും.
And the fear that's in their heart,
അവരുടെ ഹൃദയത്തിലുള്ള ആ ഭയം,
ബിക്കോസ് ഓഫ് എ റോങ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഗോഡ്,
അവരുടെ ദൈവത്തെ കുറിച്ചുള്ള തെറ്റായ ഒരു മനസ്സിലാക്കൽ മൂലമാണ്.
ഇറ്റ്സ് ബിക്കോസ് പീപ്പിൾ തിങ്ക് ദാറ്റ് ഗോഡ് ഈസ് ഹിസ് ഗോഡ് ദാറ്റ് പുട്സ് ഹിസ് ബിഗ് ഡിമാൻഡ് ഓൺ അസ്.
അവർ കാരണം അവർ വിചാരിക്കുന്ന അവരുടെ ദൈവം എന്ന് പറയുന്നത് അവരിൽ വളരെയധികം ആവശ്യങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് അവർ ദൈവത്തെ കാണുന്നത്.
ആൻഡ് ഇറ്റ് ഫീൽസ് ഇഫ് വി കാൻ നെവർ മീറ്റ് ദാറ്റ് ഡിമാൻഡ്.
അതുകൊണ്ട് ആ ആവശ്യങ്ങളൊന്നും അവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കത്തില്ലല്ലോ എന്നുള്ളതാണ് അവരുടെ ഭയത്തിന്റെ കാര്യം.
ബിക്കോസ് യു ഫീൽ യു ക്യാൻ നെവർ മീറ്റ് ദാറ്റ് ഡിമാൻഡ്, യു ഫീൽ ദാറ്റ് യു കാനോട്ട് കം ക്ലോസ് ടു ഗോഡ്.
അവർക്ക് അങ്ങനെ ഒരു ധാരണ ഉള്ളതുകൊണ്ട് അവർ വിചാരിക്കുന്ന ദൈവത്തോട് അവർക്ക് അടുത്ത് വരുവാൻ സാധിക്കത്തില്ല എന്നുള്ള എന്നാണ്.
ആൻഡ് ദ സെയിം പ്രോബ്ലം ഇസ് ഇൻ ദ ചർച്ച് ടുഡേ.
ആ അതേ കാര്യം തന്നെയാണ് ഇന്ന് പല സഭകളിലും കാണുന്നത്.
മെനി പീപ്പിൾ ഫീൽ ഐ എം നോട്ട് ഹോളി എനഫ്.
പലരും വിചാരിക്കുന്നത് ഞാൻ അത്രമാത്രം വിശുദ്ധനല്ല.
ഐ നോട്ട് റൈച്ചസ് ഇനഫ്.
ഞാൻ അത്രമാത്രം ഒരു നീതീകരിക്കപ്പെട്ട നീതിമാനല്ല.
ഐ ഡോണ്ട് ലവ് ഇനഫ്. ഐ ഡോണ്ട് പ്രേ ഇനഫ്. ഐ ഡോണ്ട് ഗോ ഇനഫ് ടു ചർച്ച്.
ഞാൻ ആളുകളെ അതുപോലെ വേണ്ടതുപോലെ സ്നേഹിക്കുന്നില്ല. ഞാൻ ചർച്ചിൽ വേണ്ടതുപോലെ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല എന്നൊക്കെയുള്ള ധാരണകളാണ് പലർക്കും.
ഐ തിങ്ക് ദ ഗോഡ് സിറ്റ്സ് ഇൻ ഹെവൻ ആൻഡ് ഹി ഓൺലി ഡിമാൻഡ്സ് ഹോളിനെസ് ഫ്രം അസ്.
അവർ വിചാരിക്കുന്നത് ദൈവം സ്വർഗത്തിൽ ഇരുന്നിട്ട് ആളുകളിൽ നിന്നും ഇതുപോലുള്ള വിശുദ്ധിയും മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്ന എന്നാണ് അവർ ദൈവത്തെ പറ്റി വിചാരിക്കുന്നത്.
ഫോർ ഗോഡ് ടു ഡിമാൻഡ് ഹോളിനെസ് ഫ്രോം എ മാൻ വിൽ ബി ദ സെയിം ആസ് ഡിമാൻഡിംഗ് എ ഡോഗ് ടു ഫ്ലൈ.
ദൈവം മനുഷ്യനിൽ നിന്നും വിശുദ്ധി ആവശ്യപ്പെടുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു പട്ടിയെ പറക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത് പോലാണ് ഒരു പട്ടിയോട്.
A man can never be holy in his own power.
സ്വന്തം കഴിവ് കൊണ്ട് ഒരു മനുഷ്യനും വിശുദ്ധനായി തീരുവാൻ സാധിക്കില്ല.
It will be foolish for God to demand something from us that we don't have.
ഹല്ലേലൂയ. നമ്മൾ ഇല്ലാത്ത ഒരു കാര്യം ചോദിക്കുക എന്നുള്ളത് ദൈവം ചോദിക്കുകയാണെങ്കിൽ അതൊരു വിഡ്ഢിത്തമാണ്.
Hallelujah. So it will be even more foolish if you think that you can produce that holiness out of your own power.
നമ്മുടെ കഴിവ് കൊണ്ട് നാം വിശുദ്ധി ഉണ്ടാക്കിയെടുക്കാമെന്ന് നാം വിചാരിക്കുകയാണെങ്കിൽ അതും വളരെ വിഡ്ഢിത്തമാണ്.
Whenever we live in a country, it doesn't matter what country we live in, there is always problems.
നാം ഏത് രാജ്യത്തും ജീവിച്ചാലും അവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടാകും.
When it comes to taking your kids to school, there's always some way where you feel you come short.
നാം നമ്മുടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ വിചാരിക്കും അവിടെയെല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്.
When it comes to a relationship between a husband and a wife, there's always a place where you feel you can do better.
നാം ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധത്തിന്റെ കാര്യം എടുക്കുമ്പോൾ അവിടെ നാം ഇത് കാണുന്നത് അവിടെയും നമുക്ക് പല കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ട ഉണ്ടെന്നുള്ള തോന്നലുണ്ടോ?
And in this normal world, there's no peace. And what Satan got right is to even get that place where you never feel good enough even into the church.
സൈത്താൻ അവിടെ വന്ന് ഒന്നും ചെയ്യുന്നില്ല, നമുക്ക് അവിടെ ഒന്നും കഴിയുന്നില്ല എന്നെടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് മുതലെടുത്ത് ചെയ്യുന്നു പിശാച്.
The place where you supposed to have real peace is in the presence of God.
നമുക്ക് യഥാർത്ഥത്തിൽ സമാധാനം കിട്ടാനുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്.
So many people, when they think of God, sin consciousness comes to their mind.
പലരും ദൈവത്തെ പറ്റി വിചാരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ പാപത്തിന്റെ സിൻ കോൺഷ്യസ് അല്ലെ, പാപത്തിന്റെ ഒരു വിചാരമാണ് അവരുടെ ഹൃദയത്തിൽ വരുന്നത്.
The gospel is all about how God saved you free from your works.
സുവിശേഷം എന്ന് പറയുന്നത് ദൈവം നമ്മളെ എങ്ങനെ രക്ഷിച്ചു എന്നുള്ള അറിവാണ്.
God does not need your good works to save you.
നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് നിങ്ങളുടെ നല്ല പ്രവൃത്തി ആവശ്യമില്ല.
What God needed was himself to save you.
ദൈവത്തിന് ആവശ്യം ദൈവം തന്നെയാണ് നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് ദൈവം തന്നെയാണ് വേണ്ടത്.
The message of salvation is all about the goodness of God saving people who could never even help themselves.
സുവിശേഷത്തിന്റെ ദൂതൻ എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മളെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന്റെ ദൈവം തന്നെ ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ് കാര്യമാണ്.
The problem that we have today is we've got a gospel preached in churches about how we must help God to save us by our good works.
പല സഭകളിലും ഇന്നും കാണുന്ന പ്രശ്നം നമ്മെ രക്ഷിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞു കേൾക്കുന്നത്.
We don't need to help God to save us.
നമ്മളെ രക്ഷിക്കുവാനായിട്ട് നമുക്ക് ദൈവത്തിന് നമ്മുടെ സഹായം ആവശ്യമില്ല.
What we need to believe is that the sacrifice of Jesus Christ was enough to save us and to keep us safe.
നാം വിശ്വസിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ യേശുവിന്റെ ആ സുക്രൂശീകരണം എന്ന് പറയുന്നത് അത് മാത്രം നമ്മളെ രക്ഷിക്കുവാനായിട്ട് മതിയായതാണ് എന്നുള്ള കാര്യമാണ്.
You know, when God saved mankind, he made sure that man that salvation will be a firm and strong salvation.
ദൈവം മനുഷ്യനെ രക്ഷിച്ചപ്പോൾ ദൈവത്തിന് ഒരു കാര്യം ഉറപ്പുണ്ടാകണമായിരുന്നു, ആ ക്രൂശിനെ മാത്രം മതിയായിട്ടുള്ളതാണ്.
So when God saves you, he brought salvation through Jesus Christ.
നമ്മളെ ദൈവം രക്ഷിച്ചപ്പോൾ യേശു ക്രിസ്തുവിലൂടെ മാത്രം ആ രക്ഷ ദൈവം കൊണ്ടു.
And many people think because we are saved by Jesus, but now we will maintain our salvation by our good works.
പലരും വിചാരിക്കുന്നു നാം രക്ഷിക്കപ്പെട്ടപ്പോൾ യേശുവിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്നാൽ അത് കീപ്പ് ചെയ്യേണ്ടതിന് വേണ്ടി നാം നമ്മുടേതായിട്ടുള്ള പരിണതികളും പ്രവൃത്തികളും അതിനകത്ത് വേണമെന്ന് പലരും വിചാരിക്കുന്നു.
If God would base salvation on your ability to do good works after you got saved, it would be the same as building a very big building in a mud puddle.
ദൈവത്തിന് നമ്മുടെ ദൈവം നൽകുന്ന രക്ഷ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സഹായം ആവശ്യമാണ് എന്ന് ദൈവം വിചാരിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് അതൊരു ഒരു ഒരു ചെളിയിലൊരു ബിൽഡിംഗ് പണിയുന്നത് പോലെയായിരിക്കും.
We must realize that we don't need to help God to save us.
നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മളെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് നമ്മുടെ സഹായം ആവശ്യമില്ല.
The gospel is not the message of how man need to help God to save man.
സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യർക്ക് എങ്ങനെ ദൈവത്തെ സഹായിക്കാൻ സാധിക്കും എന്നുള്ളതല്ല രക്ഷയ്ക്ക് വേണ്ടി.
The gospel is the message of how God brought forth salvation 2000 years ago.
സുവിശേഷം എന്ന് പറയുന്നത് ദൈവം മനുഷ്യർക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ രക്ഷ എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതാണ്.
Amen. So many times we feel that we are valueless. We don't have any value before God.
പലപ്പോഴും നാം വിചാരിക്കും നമുക്ക് ദൈവത്തിന്റെ മുമ്പാകെ ഒരു വിലയുമില്ല എന്ന്.
We look at our lives, we look at our holiness in our works, and we think we don't have value before God.
നാം നമ്മുടെ നീതി പ്രവൃത്തികളും വിശുദ്ധ ജീവിതമൊക്കെ നോക്കുമ്പോൾ നാം പലപ്പോഴും നാം വിചാരിക്കും നമ്മൾക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഒരു വിലയും ഇല്ല എന്ന്.
You know, if I take a painting of a very well-known painter,
ഞാൻ വളരെ വിഖ്യാതനായ പ്രസിദ്ധനായ ഒരു ആളുടെ ഒരു പെയിന്റിംഗ് ഞാൻ എടുക്കുകയാണെങ്കിൽ,
and somebody gives it to me,
അത് അങ്ങനെ ഒരു പെയിന്റിംഗ് ആരെങ്കിലും എനിക്ക് തന്നു
എന്ന് ഇറ്റ്സ് വർത്ത് $25 million.
ഇത് വളരെ വിലയേറിയ $5 million ഒരു പെയിന്റിംഗ് ആയിരിക്കാം.
You know that painter, when he painted that painting, there came a time when he was finished and then he put down the brush.
ആ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പെയിന്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു സമയമുണ്ട്. ആ പെയിന്റിന്റെ പണി പൂർത്തിയാക്കുമ്പോൾ ആ ബ്രഷ് ആ അദ്ദേഹം താഴെ വെക്കും.
When God created us in Jesus Christ,
യേശുവിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ,
when Jesus worked on this earth,
യേശു ഈ ലോകത്ത് നടന്നപ്പോൾ,
the work he did on your behalf was a perfect work.
നമുക്ക് വേണ്ടി യേശു ചെയ്തു തീർത്ത ആ പണി അത് പൂർത്തിയായി.
When you believed on him, the perfection of Christ came into you.
നാം യേശുവിൽ വിശ്വസിക്കുമ്പോൾ യേശു ചെയ്ത പ്രവൃത്തിയുടെ പൂർത്തീകരണം നമ്മളിലും വന്നു കഴിഞ്ഞു.
The work he did was a complete work.
യേശു ചെയ്ത പ്രവൃത്തി അതൊരു പൂർണ്ണമായിട്ടുള്ള പ്രവൃത്തിയായിരുന്നു.
God did not rest from his work because he was tired, but he rested because he was finished.
ദൈവം തന്റെ പ്രവൃത്തിയിൽ നിന്നും വിശ്രമിച്ചതേ ഹല്ലേലൂയ. ദൈവം ടയേർഡ് ആയതുകൊണ്ടല്ല, ദൈവം തന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചതുകൊണ്ടാണ് ദൈവം വിശ്രമിച്ചത്.
So I want to present you perfect in Jesus Christ.
അതുകൊണ്ട് ഞാൻ ഹല്ലേലൂയ നിങ്ങളെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ദൈവത്തിന്റെ മുമ്പാകെ സമർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്.
You've been perfected in one sacrifice forevermore.
നിങ്ങൾ യേശു ഒരിക്കലായി ചെയ്ത ആ ക്രൂശീകരണം മൂലം ആ നിങ്ങൾ പെർഫെക്റ്റ് ആയി.
God has saved man from finding perfection in his works.
Hallelujah. ദൈവം മനുഷ്യരെ ഹല്ലേലൂയ ആ പൂർണ്ണതയിലേക്ക് ദൈവം വിളിച്ചു.
We will never find the definition of perfection in our works ever again.
ഇനിയും ഹല്ലേലൂയ നമ്മുടെ പ്രവൃത്തിയിൽ ഒരിക്കലും ആ പൂർണ്ണതയുടെ ആ ഒരു കാര്യം നാം ചിന്തിക്കേണ്ടതില്ല.
We are perfected because of the blood of the Lamb.
നാം പൂർത്തിയായത് ഹല്ലേലൂയ വിശുദ്ധീകരിക്കപ്പെട്ടത് യേശു കുഞ്ഞാടിന്റെ രക്തത്താലാണ്.
If I give you that perfect painting and you say, I just want to add a little bit of blue to make it more beautiful.
ഞാൻ നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ടുള്ള ഒരു പെയിന്റിംഗ് എന്നിട്ട് അതിനകത്ത് ഒരല്പം എനിക്കും കൂടെ ഒരു ചായം കൂടെ തേക്കാനുണ്ട് എന്ന് പറയുമ്പോൾ,
യുവർ എഫർട്ട് ടു ആഡ് ടു വാട്ട് ഹാസ് ബീൻ പെർഫെക്റ്റഡ് മേക്സ് വാട്ട് ഹാസ് ബീൻ പെർഫെക്റ്റഡ് ലൂസ് ഇറ്റ്സ് വാല്യൂ.
അങ്ങനെ ആരെങ്കിലും തങ്ങളുടേതായിട്ടുള്ള ഒരു കാര്യം കൂടെ ആ പെയിന്റിംഗോട് ചെയ്യുമ്പോൾ ആ പെയിന്റിംഗിന്റെ ആ പൂർണ്ണത അത് വാല്യൂ ഇല്ലാതായി തീരും. ആ പെയിന്റിംഗ്
നൗ ഗുഡ് വർക്ക് യു ഡു കെൻ എവർ ആഡ് ടു ദ പെർഫെക്ഷൻ ദാറ്റ് ഗോഡ് ഹാസ് മേഡ് ഇൻ ജീസസ്.
അതുപോലെ നാം ചെയ്യുന്ന ഏത് പ്രവൃത്തികളും, നല്ല പ്രവൃത്തികളും നാം അത് ദൈവത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രവൃത്തിയോട് കൂട്ടുവാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ ആ ദൈവത്തിന്റെ പൂർണ്ണതയുടെ ആ പ്രവൃത്തികൾ അത് ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്.
Amen. You know, many people, I come to them, I say to them, because when Adam sinned, you became a sinner. They say, Amen.
പലരും ആദം പാപം ചെയ്തപ്പോൾ നാം പാപങ്ങളെന്ന് പറയുമ്പോൾ പലരും എല്ലാവരും ആമേൻ പറയും.
But when I tell them Jesus obeyed on your behalf, therefore you are righteous forever, they say no.
എന്നാൽ അതിന്റെ ഇതിനായിട്ട് യേശു നമുക്ക് വേണ്ടി യേശുവിന്റെ അനുസരണമുള്ള നാം പെർഫെക്റ്റായി തീർന്നു വരുമ്പോൾ പലർക്കും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്.
If Adam could make you a sinner, why can Jesus not make you righteous?
ആദത്തിന് നിങ്ങളെ പാപികളാക്കാൻ കഴിയുമെങ്കിൽ യേശുവിന് എന്തോ എന്റെ നീതികരണം എന്തുകൊണ്ട് നിങ്ങളെ നീതിമാനാക്കാൻ കഴിയത്തില്ല?
What sin did you commit to become a sinner?
ഈ ഏത് പാപമാണ് നിങ്ങൾ പാപികളാക്കി തീർത്തത്?
You did not commit any sin to become a sinner. Somebody else sinned on your behalf, therefore you were born a sinner.
നിങ്ങൾ ഒരു പാപിയായിട്ട് ജനിച്ചത് നിങ്ങൾ ചെയ്ത പാപം കൊണ്ടല്ല, മറ്റാരോ ചെയ്ത പാപം മൂലമാണ് നിങ്ങൾ പാപത്തിൽ ജനിച്ചത്.
If somebody else could sin on your behalf, why can't somebody else live holy on your behalf?
എന്നാൽ അതിനോപരിതമായിട്ട് മറ്റാർക്കെങ്കിലും ഒരു നീതി പ്രവൃത്തി ചെയ്തിട്ട് നിങ്ങൾക്ക് അതുമൂലം നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് നീതീകരിക്കപ്പെടാൻ സാധിക്കുന്നില്ല?
You understand cricket at least.
Cricket na pathi namak ellarku ariyam.
Hallelujah.
He's our pitcher.
Now if India plays South Africa.
India plays South Africa. Yeah. Plays South Africa in cricket. Okay, India South Africa cricket kali.
And South Africa one of our players stand there and he hits a six.
സൗത്ത് ആഫ്രിക്കയിലോട്ട് ഒരു പ്ലെയർ ബാറ്റ് ചെയ്യുമ്പോൾ അതൊരു സിക്സർ അടിക്കുവാണെങ്കിൽ അടിക്കുന്ന വിചാരിച്ചിട്ട്
ഡു യു നോ വാട്ട് ഐ സേ വെൻ ഐ വാച്ച് ഇറ്റ് ഓൺ ടിവി
ഞാൻ അത് ടിവിയിൽ വാച്ച് ചെയ്യുമ്പോൾ ഞാൻ എന്താ പറയുന്നത് അറിയാമോ
മേബി ദേ ആർ നോട്ട് ഈവൻ പ്ലേയിംഗ് ഇൻ സൗത്ത് ആഫ്രിക്ക
അവർ സൗത്ത് ആഫ്രിക്കയിൽ ആയിരിക്കത്തില്ല ഒരു പക്ഷേ
ബട്ട് വെൻ ഐ സീ ദ സ്പ്രിംഗ് ബോക്സ് ഹിറ്റ് എ സിക്സ്
എന്നാൽ എന്റെ സൗത്ത് ആഫ്രിക്കയുടെ ഒരു കളിക്കാരന് അത് ഒരു സിക്സർ അടിക്കുമ്പോൾ
ഐ സേ വി ഹാവ് ഗോട്ട് എ സിക്സ്
നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് ഒരു സിക്സർ കിട്ടിയെന്നാണ്
ഐ നോട്ട് ഈവൻ ദേ
ഞാൻ അവിടെ കളിക്ക് നടത്തില്ല എന്നാൽ ഞാൻ അവിടെ
ഉണ്ട് പറഞ്ഞേ
അവിടെ ഞാൻ ബോധ്യമായിട്ടില്ല എന്നാൽ ഞാൻ അവിടെ ഉണ്ട്
ബിക്കോസ് മൈ റെപ്രസെന്റേറ്റീവ് ഈസ് പ്ലേയിങ് ഓൺ മൈ ബിഹാഫ്
കാരണം ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന എന്റെ കൺട്രിയുടെ പ്ലെയർ അവിടെ കളിക്കുമ്പോൾ എന്റെ റെപ്രസെന്റേറ്റീവ് ആണ് അവിടെ കളിക്കുന്നത്
ഇഫ് ഹി വിൻസ് ഐ വിൻ
അതുകൊണ്ട് അവർ ജയിക്കുമ്പോൾ ഞാനും ജയിച്ചു
ഇഫ് ഹി ലൂസസ് ഐ ലൂസ്
അവർ തോൽക്കുമ്പോൾ ഞാനും തോൽക്കുന്നു
Now, I want to tell you, long ago there was a representative on your behalf called Adam.
Nammude representative aayirunnu Adam.
When he sinned, you became a sinner.
Adam paavam cheyidappol naam paavigalaayi theernu.
But 2000 years ago, the Bible says there came a man called the lost Adam. His name was Jesus.
Ennal Bible parayunnu 2000 varshangalkku munp avasaanathe Adam, last Adam vannu aa peraana Jesus.
He was called the lost Adam, meaning he ended the Adamic race.
യേശുവിന്റെ പേര് അവസാനത്തെ ആദം എന്നാണ് കാരണം ആ ആദമിൻ ചെയ്തത് യേശു പൂർത്തീകരിക്കുകയാണ്
He conquered sin in the flesh.
യേശു പാപത്തെ തന്റെ ജഡത്തിൽ അവസാനിപ്പിച്ചു
And he conquered on your behalf.
അവൻ പാപത്തെ ജയിച്ചത് നമുക്ക് വേണ്ടിയാണ് ജയിച്ചത്
When he conquered, you became an overcomer.
ആ യേശു പാപത്തെ എന്റെ മേൽ ജയിച്ചപ്പോൾ നാമും ജയാലികളായി തീർന്നു
His works was powerful enough to represent every human being.
ആ യേശുവിന്റെ ആ പ്രവൃത്തി സകല മാനവജാതിയെ പ്രതിനിധീകരിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമുള്ളതാണ്
When he obeyed, you obeyed.
ആ യേശു ദൈവത്തെ അനുസരിച്ചപ്പോൾ നാം ആയിരുന്നു ദൈവത്തെ അനുസരിക്കുന്നത്
When he died, you died.
ആ യേശു മരിച്ചപ്പോൾ നാം മരിച്ചു
When he was raised, you were raised.
ആ യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ നാമും ഉയർത്തെഴുന്നേറ്റു
And if you can believe that,
നമുക്ക് ആ ഒരു സത്യം മനസ്സിലാക്കി
വിശ്വസിക്കാവുന്ന The power of that resurrection manifests in your life.
ആ യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടുവാനിടയാകും
So your works is not needed to save you.
അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തി നമുക്ക് നമ്മെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പ്രവൃത്തിയുടെ ആവശ്യമില്ല
We are not preaching the gospel of the works of man. We are preaching the gospel of the works of God inside a man.
നാം പ്രസംഗിക്കുന്ന സുവിശേഷം മനുഷ്യ പ്രവൃത്തിയുടെ സുവിശേഷമല്ല എന്നാൽ ദൈവ പ്രവൃത്തിയുടെ സുവിശേഷമാണ് നാം പ്രസംഗിക്കുന്ന സുവിശേഷം
I want to declare to you that the true gospel has not really been preached on this planet.
ഞാൻ പറയട്ടെ ആ ശരിയായിട്ടുള്ള സുവിശേഷം ഈ ലോകത്തിൽ പ്രസംഗിച്ചിട്ടില്ല
The true gospel is the message of God saving man through one man, Jesus Christ.
യഥാർത്ഥ സുവിശേഷം എന്ന് പറയുന്നത് ദൈവം ഒരു മനുഷ്യനിലൂടെ ലോകത്തെ രക്ഷിച്ച ആ കഥയാണ് യഥാർത്ഥ സുവിശേഷം
I want to declare to you tonight
ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്
That your value is determined in Jesus Christ.
നിങ്ങളുടെ വില യേശു ക്രിസ്തുവിലാണ് കാണേണ്ടത്
I want to use an example. Maybe you've seen this example before.
ഞാനൊരു ഉദാഹരണം ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നു
You know, if I take this $1 note, what is the value of this?
ഇതിന്റെ വാല്യൂ എന്താണ്
$1 okay if the dollar it's worth $1 because of what's inscripted onto this paper
ഇതിന്റെ മൂല്യം നിർണ്ണയിക്കുന്നതിൽ ഇതിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്നുള്ളതിന്റെ വെളിച്ചത്തിലാണ്
the paper without what's written on the paper has got no value
ഈ ഒരു കാര്യം ഇതിൽ എഴുതിയിരിക്കുന്നില്ലെങ്കിൽ ഇതിനൊരു മൂല്യവുമില്ല
It is what's inscribed unto this that gives value.
ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് ആ എഴുതിയിരിക്കുന്നതാണ് ഇതിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത്
Amen. If I take this and I fold it in half, what's the value?
ഞാൻ ഇത് പകുതിയായിട്ട് മടക്കുകയാണെങ്കിൽ ഇതിന്റെ മൂല്യം എന്തായിത്തീരും
If I do this?
ഞാൻ അത് ചുരുട്ടി കൂട്ടുകയാണെങ്കിൽ ഇതിന്റെ മൂല്യം വ്യത്യാസമുണ്ടാവുമോ
If I step on it?
ഞാൻ അതിന്റെ പുറത്ത് കയറി ചവിട്ടി നിൽക്കുകയാണെങ്കിൽ അതിന്റെ മൂല്യത്തിൽ
വ്യത്യാസമുണ്ടാവും
ഇത് വളരെയധികം അഴുക്കുള്ളതാണെങ്കിൽ തീരുവാണെങ്കിലോ
വാട്സ് ദ വാല്യൂ
ഇതിന്റെ വാല്യൂ ഇതിന്റെ മൂല്യത്തിന് വ്യത്യാസമുണ്ടാകുമോ
ഇഫ് ഐ ടേക്ക് എ വെരി ക്ലീൻ $1 നോട്ട് ഐ കൻ പേ എക്സാക്ട്ലി ഐ കൻ ബൈ എക്സാക്ട്ലി ദ സെയിം തിങ് ആസ് എ ഡർട്ടി വൺ
വളരെ വൃത്തിയുള്ള ഒരു ഡോളറിന്റെ ഒരു നോട്ട് എടുത്ത് ഞാൻ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്ന അതേ സാധനം തന്നെ വൃത്തികളായിട്ടുള്ള ഒരു ഡോളർ എടുത്തും കൊണ്ടും വാങ്ങിക്കാൻ സാധിക്കും.
ബിക്കോസ് ദ വാല്യൂ ഓഫ് മണി ഈസ് നോട്ട് ഡിറ്റർമിൻഡ് ബൈ ഹൗ ക്ലീൻ ഇറ്റ് ഈസ്.
കാരണം ആ നോട്ടിന്റെ കറൻസിയുടെ ആ മൂല്യം എന്ന് പറയുന്നത് അതെന്തുമാത്രം വൃത്തിയുള്ളതാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല.
ഇറ്റ്സ് ഡിറ്റർമിൻഡ് ബൈ വാട്ട് ഈസ് ഇൻസ്ക്രൈബ്ഡ് ഓൺ ഇറ്റ്.
എന്നാൽ അതിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് അതിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ.
ഇൻ ദ സെയിം വേ യുവർ വാല്യൂ ഈസ് നോട്ട് ഡിറ്റർമിൻഡ് ബൈ ഹൗ ക്ലീൻ യു ലുക്ക്.
അതുപോലെ തന്നെ നമ്മുടെ മൂല്യം നിർണ്ണയിക്കുന്നത് നാം എത്രമാത്രം വൃത്തിയുള്ളവരാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ.
യുവർ വാല്യൂ ഈസ് ഡിറ്റർമിൻഡ് ബൈ വാട്ട് ഈസ് inscribed on your heart.
നിങ്ങളുടെ മൂല്യം നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്തെഴുതിയിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്.
Many people think that mankind that does not believe in Jesus does not belong to God. Many people think unbelievers don't belong to God.
പലരും വിചാരിക്കുന്നത് അവിശ്വാസികൾ ദൈവത്തിനുള്ളവരല്ല എന്നാണ്.
It's not true.
അത് ശരിയല്ല.
When does a thief become the legal owner of what he has stolen?
ഒരു കള്ളൻ അത് മോഷ്ടിച്ചതിന്റെ യഥാർത്ഥ ഉടമ എപ്പോഴാണ് ആയിത്തീരുന്നത്?
Never.
ഒരിക്കലുമില്ല.
Because it was stolen.
കാരണം അവന്റെ കയ്യിലിരിക്കുന്നത്.
Because when Satan came and through the lie he stole salvation away from man, man does still belong to God. He stole the possession.
വിശ്വാസി വന്ന് നമ്മുടെ ഉണ്ടായിരുന്ന ആരക്ഷ എടുത്തു മാറ്റിച്ചപ്പോൾ കൊണ്ട് തന്നെ നാം ദൈവത്തിനുള്ളവർ തന്നെയാണ്.
So when we speak to people,
നാം ജനങ്ങളോട്
സംസാരിക്കുന്നു, they are lost, we know they are the possession of God that is lost.
നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ആ മൂല്യം ദൈവത്തിന്റെ ആ നിധിയാണ് നഷ്ടപ്പെട്ടതെന്നാണ്.
They need to believe in who they are in Christ.
അവർ വിശ്വസിക്കണം യേശുവിൽ തങ്ങൾ ആരാണെന്ന്.
You know, I was riding on a bus in Tanzania.
ടാൻസാനിയ ഞാനൊരു ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു.
And was very hot. It's a third world country and everything is dirty.
വളരെ ചൂടുള്ള സമയമായിരുന്നു. വളരെ വൃത്തികളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു.
And the seat that I was sitting on was very small and a very big guy was sitting next to me.
ഞാൻ ഇരുന്ന സീറ്റ് വളരെ ചെറുത് എന്നാൽ എന്റെ അടുത്ത് വളരെ വണ്ണമുള്ള ഒരു വ്യക്തിയാണ് ഇരുന്നത്.
So this guy asked me, said to me, sir, what do you do for a living?
ആ വ്യക്തി എന്നോട് ചോദിച്ചു, താങ്കൾ ഉപജീവനത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന്.
I said, I go from city to city and I declare the innocence of mankind in Jesus Christ.
ഞാൻ പറഞ്ഞു, ഞാൻ ഓരോ സിറ്റികളിലും പോയി പട്ടണങ്ങളിലും പോയിട്ട് ഓരോ ജനങ്ങളോടും അവർ എത്രമാത്രം ഇന്നസെന്റ് ആണ് എന്നുള്ള കാര്യം അവരോട് പറയുകയാണെന്ന് പറഞ്ഞു എന്റെ ജോലി.
ബിക്കോസ് ദ ലോ ദാറ്റ് മേക്ക് ദം ഗിൽറ്റി വാസ് ടേക്കൺ അവേ.
കാരണം അവരെ തെറ്റുകാരാക്കുന്ന തെറ്റുകാരാക്കി തീർക്കുന്ന നിയമം എടുക്കപ്പെട്ടു.
So that they can know that that law that made them guilty, once it's away, they can come to God because there's nothing separating.
കാരണം അവർക്ക് തങ്ങളെ കുറ്റക്കാരാക്കുന്ന ആ നിയമം അവർ എടുത്തു മാറ്റപ്പെട്ടുകൊണ്ട് അവർക്ക് ദൈവത്തിന്റെ മുമ്പാകെ കടന്നു വരുവാൻ സാധിക്കും.
I want to explain it this way. Sin comes in three ways.
പാപം മൂന്ന് വിധത്തിൽ കടന്നു വരാം.
The sin of the past, the present and the future.
നമ്മുടെ കഴിഞ്ഞ കാലത്തെ പാപം, ഇപ്പോഴത്തെ വർത്തമാന കാലത്തെ പാപം, ഭാവിയിലെ
പാപം. It's a sin of the past, the present and the future.
കഴിഞ്ഞ കാലത്തെ പാപം, വർത്തമാന കാലത്തെ പാപം, പിന്നെ ഭാവിയിലെ പാപം.
When Jesus died, all of sin, he became that sin. Jesus became the sin of the past, the present and the future.
യേശു മരിച്ചപ്പോൾ നമ്മുടെ കഴിഞ്ഞകാല പാപവും ഇപ്പോഴത്തെ പാപവും ഭാവിയിലെ പാപവും എല്ലാം കൂടെ യേശു ആയിത്തീരും.
And when Jesus died, sin died.
യേശു മരിച്ചപ്പോൾ ആ പാപങ്ങളും മരിച്ചു.
So that there's nothing separating man from God.
അതുകൊണ്ട് ദൈവത്തിൽ നിന്നും മനുഷ്യരെ വേർതിരിക്കുന്ന ഒന്നും ഇപ്പോൾ ഇല്ല.
Our sins does not separate us from God.
നമ്മുടെ പാപം നമ്മളെ ദൈവത്തിൽ നിന്നും വേർതിരിക്കുന്നില്ല.
Because God took the separation and removed that separation in the body of Jesus Christ.
ആ ദൈവം ആ വേർപാട് എടുത്ത് ആ യേശുവിൽ ആക്കി.
That's why we can come to God now.
അതുകൊണ്ട് നമുക്ക് ആ വേർപാട് മാറ്റപ്പെട്ടതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ദൈവത്തിന്റെ അടുത്തേക്ക്.
Let's say he represents God, I represent man.
ഞാൻ ദൈവത്തെ പ്രതിനിധീകരിക്കുന്നെന്നും പാസ്റ്റർ മനുഷ്യനെ പ്രതിനിധീകരിക്കുന്നെന്നും വിചാരിക്കുക.
There was a separation between us called sin. But then it was removed.
ഞങ്ങളുടെ മധ്യേ പാപം എന്ന് പറയുന്ന ഒരു വേർതിരിവ് ഉണ്ടായിരുന്നു, മതിലുണ്ടായിരുന്നു.
But man is looking away from God.
മനുഷ്യൻ ദൈവത്തിൽ നിന്നും മാറി ദൂരെ മാറിയാണ് നോക്കുന്നത്.
Always thinking of his sin.
എപ്പോഴും മനുഷ്യൻ തന്റെ പാപത്തെ പറ്റി ചിന്തിക്കുന്നു.
But what God says is, turn in your mind, repent in your mind.
നാ ദൈവം പറയുന്നത് ആ നിങ്ങളുടെ മനസ്സുള്ള ചിന്തയിൽ നിന്നും നിങ്ങൾ റിപ്പൻറ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്നും വ്യതിചലിക്കുക.
Repent also means to turn around.
റിപ്പൻറ് അല്ലെങ്കിൽ മാറ്റപ്പെടുക എന്ന് പറയുന്നത് മാനസാന്തരപ്പെടുന്ന തിരിച്ചു വരിക അല്ലെങ്കിൽ പോയ വഴിയിൽ നിന്ന് തിരിച്ചു വരിക.
And when you turn, you find that God is not far from you.
അങ്ങനെ നാം തിരിച്ചു വരുമ്പോൾ നാം കാണുന്നത് ദൈവത്തെയാണ്.
You know, when I shared the simple gospel with that man on the bus, I said to him, I declare to you that your sin has been paid for
2,000
years ago. I said, there's nothing separating you from God except your unbelief.
നിങ്ങളെ ഇപ്പോൾ ദൈവത്തിൽ നിന്ന് മാറിയിരിക്കുന്ന ഒന്നുമില്ല, നിങ്ങളുടെ അവിശ്വാസം മാത്രമേ ഉള്ളൂ.
He said to me, this gospel I can believe.
ആ എന്നോട് പറഞ്ഞു ഈ സുവിശേഷം എനിക്ക് വിശ്വസിക്കാമോ.
And he got saved right there in the bus.
ആ ബസ്സിൽ വെച്ച് ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു.
Hallelujah. So I want to declare to you today,
ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു,
there is a true gospel and there is a false gospel.
സത്യ സുവിശേഷമുണ്ട്, സത്യവിരുദ്ധ സുവിശേഷമുണ്ട്.
The gospel means good news.
സുവിശേഷം എന്ന് പറയുന്നത് തന്നെ സദ്വാർത്ത എന്നുള്ളതാണ്.
It is not the good news of how hard you must work to get God to smile over your life.
നിങ്ങളുടെ ഹൃദയത്തിന്റെ നല്ല കാര്യമല്ല സുവിശേഷം എന്ന് പറയുന്നത്.
It's the good news of how hard God worked to save you.
ആ സുവിശേഷം എന്ന് പറയുന്നത് ദൈവം നിങ്ങളെ രക്ഷിച്ചു എങ്ങനെ രക്ഷിച്ചു എന്നുള്ള ആ നല്ല വാർത്തയാണ്.
We can never be saved by our works.
നമ്മുടെ പ്രവർത്തി പോലെ ഒരിക്കലും നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കാൻ സാധിക്കില്ല.
Good works is the fruit of the Holy Spirit in you.
നമ്മൾ പരിശുദ്ധാത്മാവ് ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഫലമാണ് സൽപ്രവൃത്തി എന്ന് പറയുന്നത്.
It is not the thing you do in order to be saved.
സൽപ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നാം ചെയ്യുന്ന അവിടെ പ്രവൃത്തിയല്ല.
What you need to do in order to be saved is to confess Jesus as your Lord.
നാം രക്ഷിക്കപ്പെടുവാൻ വേണ്ടി നാം ചെയ്യേണ്ടത് യേശുവിനെ കർത്താവ് എന്ന് നാം ഏറ്റു പറയുമ്പോഴാണ്.
Once Jesus is your Lord, you believe in him, the Holy Spirit starts to indwell you and you will find the fruit of the Holy Spirit in your life.
നാം യേശുവിനെ അങ്ങനെ നമ്മുടെ കർത്താവായിട്ട് നാഥനായിട്ട് അംഗീകരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ സൽപ്രവൃത്തികൾ നാം ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സഹായിക്കുന്നു.
You first get born again, then you get the fruit. The fruit is not first, the fruit is lost.
നാം ആദ്യം രക്ഷിക്കപ്പെടുകയും പിന്നീട് അത് മുഖാന്തരം നാം സൽപ്രവർത്തികൾ ഉണ്ടാകുകയും ചെയ്യും. മറിച്ച് സൽപ്രവർത്തികൾ ചെയ്തതിന് ശേഷം രക്ഷിക്കപ്പെടുവാൻ അല്ല നാം ശ്രമിക്കേണ്ടത്.
The greatest sin you can ever find is when you think that you can be like God by your works.
ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ പോലെ ആകാൻ നമുക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം.
Let me explain it this way.
ഈ രീതിയിൽ ഞാൻ അത് വിശദീകരിക്കാം.
Say you've got a Rolex watch.
നിങ്ങൾക്കൊരു റോളക്സ് വാച്ച് ഉണ്ടെന്ന് വിചാരിക്കുക.
A real Rolex.
ശരി, യഥാർത്ഥത്തിലുള്ള റോളക്സ്.
It was made in the Rolex factory.
റോളക്സ് ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഒരു വാച്ച്.
It's got the serial number on the back.
അതിന്റെ സീരിയൽ നമ്പർ അതിന്റെ പുറകിലുണ്ട്.
It's made out of real gold with real diamonds.
അത് ശരിക്കുള്ള സ്വർണ്ണം കൊണ്ട് ഡയമണ്ട് കൊണ്ട് ഉണ്ടാക്കിയ ഒരു വാച്ചാണെന്ന് വിചാരിക്കുക.
And you go to a jeweler.
നിങ്ങളൊരു സ്വർണ്ണ വ്യാപാരിയുടെ അടുത്ത്.
And you say to the jeweler, make me a Rolex just like this.
അവനോട് പറയുക, ഇതുപോലത്തെ ഒരു റോളക്സ് എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് പറയുക.
He takes real gold.
അവൻ
ശരിക്കുള്ള ഡയമണ്ട്സ്,
ശരിക്കുള്ള വജ്രം എടുക്കും.
And he makes a Rolex that looks exactly way up to the milligram the same as the other Rolex.
ആ നേരത്തെ ഉണ്ടായിരുന്ന റോളക്സ് പോലെ തന്നെ അതേപോലെ തോന്നിക്കുന്ന റോളക്സ് ആ വ്യാപാരി ഉണ്ടാക്കി.
They also put a serial number on the back.
ആ വ്യാപാരി അതിന്റെ പറയിൽ ഒരു സീരിയൽ നമ്പറും എഴുതി.
Do you know what, that the Rolex that was made by the jeweler is not a real Rolex.
ആ വ്യാപാരി ഉണ്ടാക്കിയ ആ റോളക്സ് ശരിക്കുള്ള റോളക്സ് അല്ല.
It's just a copy of a real one.
യഥാർത്ഥത്തിലുള്ളതിന്റെ ഒരു കോപ്പി മാത്രമാണത്.
If you live just like Jesus.
നിങ്ങൾ യേശുവിനെ പോലെ തന്നെ ജീവിക്കുന്നവരാണെങ്കിൽ.
If you just look just like Jesus by your works.
നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് യേശുവിനെ പോലെ തന്നെ വിശുദ്ധരായിട്ട് ജീവിക്കുന്നവരാണ് നിങ്ങളെങ്കിലും.
You will just be a copy of the real thing.
നിങ്ങൾ അപ്പോഴും യഥാർത്ഥത്തിന്റെ ഒരു കോപ്പി മാത്രമേ നിങ്ങളാകുന്നു.
The gospel is not to try to copy Jesus.
സുവിശേഷം എന്ന് പറയുന്നത് യേശുവിനെ കോപ്പി ചെയ്യുക എന്നുള്ളതല്ല.
The gospel is to receive the result of what he's done on your behalf.
സുവിശേഷം എന്ന് പറയുന്നത് യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്താണോ ചെയ്തതിന്റെ ഫലം സ്വീകരിക്കുക എന്നുള്ളതാണ്.
So that you can be born of God and not to try to copy God.
Hallelujah. അങ്ങനെ നമുക്ക് ദൈവത്തിൽ നിന്നും ജനിക്കുവാൻ സാധിക്കും.
We are not trying to copy God as Christians.
നാം ദൈവത്തെ കോപ്പി ചെയ്യുവാനല്ല, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ദൈവത്തെ കോപ്പി ചെയ്യുന്നവരല്ല.
As Christians, we are the result of the work of the cross.
ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ദൈവം ചെയ്ത പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നവരാണ്, അല്ല ഫലം ഫലമാണ് ക്രിസ്ത്യാനികൾ.
You know, if there's one man, if there's a God, and there's another man trying to do everything that God does, he is trying to bring another God.
ഒരു ദൈവമുണ്ട്, എന്നാൽ ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ ദൈവം ചെയ്യുന്ന എല്ലാം ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ വ്യക്തി ചെയ്യുന്നത് വേറൊരു ദൈവത്തെ ഉണ്ടാക്കുകയാണ്.
What we preach as Christians is that we are born of what God has done in the cross.
നമ്മൾ യഥാർത്ഥത്തിൽ ദൈവം ക്രൂശിൽ ചെയ്തത് മൂലം നാം ദൈവത്തിൽ ജനിച്ചതായി എന്നുള്ള കാര്യമാണ് ശിഷ്യത്തിലൂടെ പറയുന്നത്.
Hallelujah. I want you to know that you can never determine your value by your good works.
നമ്മുടെ മൂല്യം ഒരിക്കലും നാം ചെയ്യുന്ന പ്രവൃത്തി മൂലം നമുക്ക് നിർണ്ണയിക്കുവാൻ സാധിക്കില്ല.
We determine our value by what Christ has done for us, and good works is just the fruit.
നാം നമ്മുടെ മൂല്യം നിർണ്ണയിക്കുന്നത് യേശു നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്.
I believe in good works.
സൽപ്രവർത്തികളിൽ ഞാൻ വിശ്വസിക്കുന്നു.
I believe that good works is a fruit of receiving salvation.
രക്ഷിക്കപ്പെടുന്നതിന്റെ ഒരു ഫലമാണ്, എന്റെ ഫലമാണ് സൽപ്രവർത്തികൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
But I don't believe good works is the root of salvation.
എന്നാൽ സൽപ്രവർത്തി രക്ഷയ്ക്ക് നിദാനമായി കാരണമായി തീരേണ്ട ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
True faith is to believe that God can bless a sinner.
ശരിക്കുള്ള വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിന് ഒരു പാപിയെ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്.
In church we've been taught that God only loves those that love him.
സഭയിൽ നാം കേൾക്കുന്നത് തങ്ങളെ ദൈവത്തെ സ്നേഹിക്കുന്നവരെ മാത്രമേ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്.
That's not true.
അത് സത്യമല്ല.
The Bible says if you only love those that love you, what are you more than a sinner?
തങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമേ ദൈവം സ്നേഹിക്കുന്നുള്ളൂ എങ്കിൽ നാം പാപികളിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത്?
Because the sinners also love those that love them.
കാരണം പാപികളും തങ്ങളെ സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കുന്നു.
And through preaching a wrong message, we've actually placed God in the category of a sinner.
അതുകൊണ്ട് അങ്ങനെ തെറ്റായിട്ടുള്ള ഒരു സുവിശേഷം നാം പ്രസംഗിക്കുമ്പോൾ ദൈവത്തെ നാം തെറ്റായിട്ടുള്ള ഒരു സ്ഥലത്താണ് നാം നിർത്തുന്നത്.
And through wrong teaching, God, in the eyes of man, actually lost his holiness.
അങ്ങനെയുള്ള തെറ്റായ കാര്യം മൂലമാണ് അവർക്ക് ദൈവത്തിന് മുമ്പാകെ അവർക്ക് യഥാർത്ഥ വിശുദ്ധിയിൽ നിന്നും അവർക്ക് വ്യതിചലിച്ചു പോകുന്നത്.
The word holy means to be different or to be separate from the normal.
വിശുദ്ധി എന്ന് പറയുന്നതിന്റെ അർത്ഥം ദൈവത്തിൽ നിന്നും വേർപ്പെടുക, വേർപാട്, ദൈവത്തിൽ നിന്നും മറ്റൊന്നും വേർപ്പെട്ടിരിക്കുന്നുള്ളതാണ് വിശുദ്ധി എന്നുള്ളത്.
All the other faiths that there are on this planet believe that if you do good to your God, then your God will do good to you.
Ella madavum padipikkunnathu naam devathinu nalladhu cheyyumbol devam nammale anugrahikkunnu ennalla.
What the Christian believes is that God will do good to those that hate him.
Naal yadartha suvisesham ennu parayunnathu devathe verukkunnavarum devam nalladhu cheyyunnu avarku vendi nalla cheyyunnu.
What the Christian faith says is that God blesses sinners.
Yadartha suvisesham ennu parayunnathu devam പാപികളെ അനുഗ്രഹിക്കുന്നു.
What the Christian faith says is God will be found by those who never sought after him.
സുവിശേഷം എന്ന് പറയുന്നത് ദൈവത്തെ ഒരിക്കലും അന്വേഷിക്കാത്തവരെ ദൈവം കണ്ടെത്തുന്നു എന്നുള്ളതാണ്.
Amen.
Amen.
That's what we proclaim.
Hallelujah. അതാണ് നാം ശരിക്കുള്ള സുവിശേഷം.
The God that came close to man.
മനുഷ്യരോട് ഏറ്റവും അടുത്തു വന്ന ദൈവം.
You know, there's one of these people from the United States, he wrote a book that says The God Chasers.
അമേരിക്കയുള്ള ഒരാൾ ഒരു ബുക്ക് എഴുതി ദൈവം പിൻപറ്റുന്നു.
I don't know if you know that book. Yeah, the God Chasers.
Tommy
Yes, Tommy Tenney. I'm writing a book, The Man Chaser.
ഞാൻ ഒരു ബുക്ക് എഴുതുന്നുണ്ട്, പിന്നാലെ പോകുന്ന മനുഷ്യരൊന്നും
പറഞ്ഞു. You know, it's like when you go fishing and you get that fish is pulling very hard and you pulling the fish. When the fish comes to the boat, then the fish says, oh, I found you. But he was swimming that way.
ഒരു മീൻ പിടിക്കുന്ന ഒരു വ്യക്തി ഒരു മൂച്ചുണ്ടിട്ട് നമ്മൾ ആ മീനെ തരച്ചു കയറ്റുമ്പോൾ ആ മീന് അതിനോട് അടുത്ത് നിൽക്കുമ്പോൾ ആ മീൻ എപ്പോഴെങ്കിലും ആ വ്യക്തിയോട് പറയുമോ ഞാൻ നിന്നെ കണ്ടെത്തിയെന്നും. ഇല്ല, ആ വ്യക്തി ആ ചൂണ്ട ഇട്ടതുകൊണ്ടാണ് ആ മീൻ ഇവിടെ അടുത്ത് വന്ന മീൻ തന്നെത്താൻ വന്നത്, അതിന് ആ വ്യക്തിയെ കണ്ടതല്ല. ദൈവം നമ്മളെ കണ്ടെത്തിയതുകൊണ്ടാണ് നാം ദൈവത്തെ
കണ്ടുമുട്ടിയത്.
നാം വിശ്വസിക്കുന്നത് ദൈവം മനുഷ്യരെ അന്വേഷിക്കുന്നു എന്നാണ്. നാം
We need to believe in a God that can bless the ungodly.
അല്ലെങ്കിൽ അപക്തരായിട്ടുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് ദൈവം എന്നാണ് നാം ദൈവത്തെ.
You know, in the Bible there was a woman that was a Greek woman. She came to Jesus. She said to Jesus, Jesus, heal my daughter that's got demons.
നാം ബൈബിൾ വായിക്കുന്ന ഒരു ഗ്രീക്ക് യുവതി ദൈവത്തിന്റെ അടുത്ത് യേശുവിന്റെ അടുത്തേക്ക് തന്റെ മകളെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിക്കുന്ന ഒരു കഥ നാം കേൾക്കുന്നുണ്ട്.
Jesus said to her, no, I cannot heal you now because it's now time for the Jews and you are a dog.
യേശു പറഞ്ഞു, എനിക്ക് ഇപ്പോൾ എന്നുള്ള സമയമല്ല, ഞാൻ വന്നത് യഹൂദന്മാരെ രക്ഷിക്കാനാണ്, അല്ലാതെ പട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയല്ല, നായകളെ രക്ഷിക്കാൻ
വേണ്ടിയാണ്.
എന്നാൽ അവൾക്ക് യഥാർത്ഥത്തിലുള്ള വിശ്വാസം.
She knew that she was not from the right nation. So she did not qualify according to the law to be healed.
ആയിവിനി ആ സ്ത്രീക്ക് അറിയാമായിരുന്നു താൻ ഒരു യഹൂദയല്ല, ശരിക്കുള്ള ആളെ അതിനുള്ള ആ അത് സ്വീകരിക്കാനുള്ള യോഗ്യത തനിക്കില്ല എന്ന് ആ യുവതിക്ക് ആ സ്ത്രീക്ക് അറിയാമായിരുന്നു.
By the works of the law she was disqualified.
അങ്ങനെ അവൾക്ക് മുമ്പാകെ അവർ യോഗ്യത ഇല്ലാത്തവരെയാണ്.
But she said, I believe in you that you can even bless somebody that don't qualify.
എന്നാൽ ആ സ്ത്രീ വിജയന്റെ വിശ്വാസം എന്ന് പറയുന്നത് യോഗ്യത ഇല്ലാത്തവരെ അങ്ങ് അനുഗ്രഹിക്കാനായിട്ട് അങ്ങ് മതിയായ ദൈവമാണ് എന്നുള്ള ആ വിശ്വാസമാണ് ആ സ്ത്രീക്കുണ്ടായിരുന്നത്.
Then Jesus said, great is your faith.
അപ്പോഴാണ് യേശു പറഞ്ഞത് നിന്റെ വിശ്വാസം വലിയത് എന്ന്.
If you do everything right and you think now God's going to bless you, I want to tell you, you've got very small faith.
Hallelujah. നിങ്ങള് എല്ലാം ചെയ്തതിനു ശേഷം ആ ഇനി വിശ്വസിക്കുകയാണ്, പ്രവൃത്തികളെല്ലാം ചെയ്ത ശേഷം ദൈവം ഇനി ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വളരെ ശരിക്കുള്ള വിശ്വാസമല്ല.
Great faith is to believe that God can bless a sinner.
ശരിക്കുള്ള വലിയ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പാപികളെ ദൈവത്തിന് രക്ഷിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു.
If you cannot believe that God blesses sinners, you cannot be saved.
ഒരു പാപിയെ ദൈവത്തിന് രക്ഷിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ സാധിക്കും.
ബിക്കോസ് ഗോഡ് ബ്ലെസ്ഡ് സിന്നേഴ്സ് വിത്ത് ഹിസ് സൺ.
കാരണം ദൈവം പാപികളെ തന്റെ പുത്രൻ മുഖാന്തരം രക്ഷിക്കുന്നു.
He loved sinners so much that he gave his son to sinners as a blessing.
തന്റെ സ്വന്തം പുത്രനെ തന്നിട്ടാണ് ദൈവം പാപികളെ രക്ഷിച്ചത്.
So when you can believe in the son that was given to sinners, you can be saved.
അതുകൊണ്ട് ആ ദൈവത്തിന്റെ ഏകകാല പുത്രനെ ദൈവം നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നു എന്ന് നാം വിശ്വസിക്കുമ്പോൾ രക്ഷിക്കപ്പെടുവാൻ
സാധിക്കും. Amen. We need to realize that man's effort to be like God is great sin.
മനുഷ്യരുടെ ദൈവത്തെ പോലെയാകാനുള്ള മനുഷ്യരുടെ പ്രയത്നമാണ് യഥാർത്ഥ വലിയ പാപം.
In the beginning God made Adam and Eve in his likeness and in his image.
ആദ്യ ദൈവം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ആദമിനെ മനുഷ്യരെ ഉണ്ടാക്കി.
Then Satan came to Adam and Eve and said, you can become like God by knowing right and wrong. Then you do the right thing and you'll be like God.
പിന്നീട് സാത്താൻ അവിടെ വന്ന് അവരോട് നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാൻ സാധിക്കും എന്ന് അവരോട്, നിങ്ങളുടെ പ്രവൃത്തി മൂലം നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാൻ സാധിക്കും എന്ന് പറഞ്ഞു.
And that was the sin that caused the fall of the human race.
ആ കാര്യമാണ് മനുഷ്യരാശിയുടെ അവർ പാപത്തിൽ വീഴുവാൻ തക്കൊണ്ടിടയായി തീർന്നത്.
That brought destruction to the whole human race.
അതാണ് മാനവരാശിയുടെ മുഴുവൻ പതനത്തിന് കാരണമായി തീർന്ന. ദൈവത്തെ പോലെ അവർക്കാകാൻ സാധിക്കും.
He was already in the image of God.
കാരണം അവർ ദൈവത്തെ പോലെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ തന്നെയായിരുന്നു അവർക്ക്.
But then Satan said to him, you can become like God not by the Holy Spirit that lives in you but by knowing right and wrong. You do the right thing and you'll be like God.
ശരിയും തെറ്റിനെ തിരിച്ചറിയുന്നത് വഴി തങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാൻ സാധിക്കുമെന്ന് പിശാസ് അവരോട് പറഞ്ഞു. അവർ അതങ്ങനെ വിശ്വസിച്ചുകൊണ്ടാണ് അവർ പാപത്തിൽ വീഴുവാനായിട്ടിടയായത്.
So what does it mean? It means that Adam said, I am willing to exchange righteousness by the Spirit for righteousness by my works.
Adam avade cheynathu naan ingane vishwasichu neethikaranam vishwasam moolam enikku kittu neethikaranam enikku ente pravarthi moolam cheyanam ennallinte thirichu pagaravaakki thirum.
And that's what killed Adam and Eve.
യഥാർത്ഥത്തിലുള്ള ആ ഒരു കാര്യമാണ്, ആ ഒരു ആദത്തിന്റെ തെറ്റായിട്ടുള്ള ധാരണയാണ് അവിടെ ആദം പാപത്തിൽ മരിക്കാൻ
ഇടയാക്കിയത്.
അതാണ് നാം യഥാർത്ഥത്തിൽ അറിയേണ്ടത്.
Adam was living a perfect holy life as long as what he was not trying to be holy by his works.
ഹല്ലേലൂയ. ആദം യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധനായിട്ട് തന്നെയാണ് അവിടെ ജീവിച്ചത്. തന്റെ പ്രവൃത്തികൾ മൂലമല്ല എന്നുള്ള തന്റെ തനിക്കൊരു ധാരണ ഉണ്ടായിരുന്നപ്പോഴൊക്കെയും യഥാർത്ഥത്തിൽ വിശുദ്ധനായിട്ട് തന്നെയാണ് ആദം ജീവിച്ചത്.
The two places in the Bible where people lived perfectly holy was Adam before he tried to be righteous by his works and Jesus who lived by faith.
രണ്ടു പേരാണ് യഥാർത്ഥത്തിൽ വിശുദ്ധരായിട്ട് ജീവിച്ചത്. ഒന്ന് ആദം താൻ പാപത്തിൽ വീഴുന്നതിന് മുമ്പായിട്ട് ജീവിച്ച ജീവിതം യഥാർത്ഥ വിശുദ്ധ ജീവിതമായി യഥാർത്ഥ വിശുദ്ധ ജീവിതമായിരുന്നു. പിന്നീട് നാം കാണുന്നത് ഒരു വ്യക്തി യേശു യഥാർത്ഥ വിശുദ്ധനായിട്ട് ജീവിച്ചു.
Amen. When Adam tried to be like God by his works, he became a sinner.
എന്നാൽ എപ്പോൾ ആദം തന്റെ പ്രവൃത്തി മൂലം തനിക്ക് ദൈവത്തെ പോലെ ആകാമെന്ന് വിശ്വസിച്ചോ ആ സമയത്ത് ആദം പാപത്തിൽ വീണു.
That's why we must always preach in the church, you must pray, you must live holy, you must do this, you must do this.
നാമെപ്പോഴും നമ്മുടെ സഭയിൽ നാം കേൾക്കുന്ന ഒരു കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.
You know, there's a legend about a Moroccan legend that talks about creation.
സൃഷ്ടിയെ പറ്റി ഇങ്ങനെ ഒരു കഥയുണ്ട്.
It says that Eve was the only woman on the planet. And Adam was the only man. Then Satan came to Eve and said,
Eve,
I want to show you something. In the mountains there's a cave. I want to show you something in that cave. And he took Eve into the cave.
ആ ഗുഹയിലേക്ക് പിശാച് ആ അവളെ കൊണ്ടു.
And there was a light shining in the cave because there was a hole.
ആ ഗുഹയിൽ ഒരു ഒരു ദ്വാരം ഉണ്ടായിരുന്നു, അതിലെ കൂടെ വെളിച്ച പ്രകാശം അകത്തേക്ക് കടന്നു വരുന്നു.
And there was a pool of water inside that cave. And there was no wind in the cave. The water was perfectly flat.
ആ ഗുഹയ്ക്ക് വെള്ളം ഉണ്ടായിരുന്നു, മറ്റ് ജനലുകളൊന്നും അവിടെ മറ്റു വിൻഡോകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ വെള്ളം വളരെ സുതാര്യമായിരുന്നു.
And he said to Eve, look into that water.
അവയോട് പറഞ്ഞു, പിശാച് പറഞ്ഞു, ആ വെള്ളത്തിലേക്ക് നോക്കാൻ പറഞ്ഞു.
And she saw herself in the water.
ആ വെള്ളത്തിൽ ജലത്തിൽ അവയുടെ ഇമേജ് അവിടെ കണ്ടു.
And she said to Satan, oh, but that is a beautiful woman.
ആ പിശാചാണ്ട് അവയോട് പറഞ്ഞു, ആ വെള്ളത്തിൽ കാണുന്ന മൃദുവും അത് നല്ലൊരു മനോഹരമായ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണെന്ന്.
Satan said to her, let me tell you what you can do to become that beautiful.
ആ പിശാച് അവയോട് പറഞ്ഞു, ഈ ഒരു വെള്ളത്തിൽ കാണുന്ന ആ സ്ത്രീയെ പോലെ ആകാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞു.
And from that day she was working for Satan.
ആ ദിവസം മുതൽ അവ പിശാചിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. പിശാച് പറയുന്നു,
So many times Satan comes and he takes the Bible and he shows you a perfect life and he tells you, I'll tell you what you can do to become like that. But that's what Christ has already made you.
പലപ്പോഴും പിശാചത്തെ അറിയുന്നവർച്ച് ബൈബിളിൽ തുറന്നിട്ട് അവിടെയുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കാണിച്ചിട്ട് പിശാച് പറയും, അതേപോലെ ആകാൻ വേണ്ടി ഞാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാമെന്ന് പറയും. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ഓൾറെഡി നിങ്ങൾ അങ്ങനെ ആയിത്തീർന്നിരിക്കുക.
And your effort to be what you already are will kill you.
നാം ആയിരിക്കുന്ന ഒരു വ്യക്തി ആകാൻ വേണ്ടി പിന്നെ നാം എന്തൊക്കെ ചെയ്യുന്നതാണ് അതാണ് നമ്മളെ പാപത്തിൽ നമ്മളെ മരിപ്പിക്കുന്നത്.
Hallelujah.
Amen.
And we need to realize that the source of all sin is effort to be like God.
എന്നാൽ പാപത്തിന്റെ യഥാർത്ഥ ഉറവിടം എവിടെയാണെന്ന് ചോദിച്ചാൽ ആ സ്വന്തം പ്രവൃത്തി മൂലം ദൈവത്തെ പോലെ ആകുവാൻ ശ്രമിക്കുന്നതാണ് യഥാർത്ഥ പാപത്തിന്റെ ഉറവിടം.
I tell you, all religion has got one thing in common, and that is a desire to be like God.
എല്ലാ മതങ്ങൾക്കും ഒരു കാര്യം പൊതുവായുണ്ട്, അത് ദൈവത്തെ പോലെ ആകുവാനുള്ള ഒരു ആഹ്വാനം.
Christianity is not a religion, it is a faith.
ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു വിശ്വാസമാണ്.
Religion is man's effort to be like God. Christianity was God's effort to make man like God.
മതം എന്ന് പറയുന്നത് ദൈവത്തെ പോലെ ആകുവാനുള്ള മനുഷ്യന്റെ പ്രയത്നത്തെ പറ്റി പറയുന്നതാണ് മതം. എന്നാൽ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ദൈവത്തെ പോലെ മനുഷ്യനാകാൻ വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തികൾ പറയുന്നതാണ്.
Amen. Righteousness is a gift.
നീതി ദൈവത്തിന്റെ ഒരു ദാനമാണ്.
You cannot work for it.
നമുക്ക് അത് പ്രാപിക്കുവാൻ വേണ്ടി നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
You can only receive it by faith.
അത് നമുക്ക് വിശ്വാസത്തോടുകൂടി സ്വീകരിക്കാൻ മാത്രമേ സാധിക്കൂ.
Any work to be righteous, you are squandering your gift.
ആ നീതി ലഭിക്കാണ്ട് എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ ആ അതിന്റെ ശൂന്യമാക്കുന്നു.
My sons, I will give each one of them a car when they are 18 years of age.
എന്റെ മക്കൾ അവർ 18 വയസ്സാകുമ്പോൾ ഞാൻ അവർക്ക് ഒരു കാർ കൊടുക്കും.
They cannot work for the car.
ആ കാറിന് വേണ്ടി അവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ലഭിക്കുവാൻ വേണ്ടി.
It will be a gift.
ഞാൻ അവർക്ക് പിതാവ് എന്നുള്ള നിലയിൽ ദാനമായി കൊടുക്കുന്ന ഒരു ദാനമാണ്.
If they say, I don't want the gift, by saying, I can work for my own, they will never receive the gift.
അവർ എന്നാലും അവർ പറയുകയാണ് ആ ദാനം എനിക്ക് വേണ്ട, ആ ഒരു കാർ കിട്ടാൻ വേണ്ടി ഞാൻ തന്നെ പ്രയത്നിച്ച് എടുത്തോളാം എന്ന് അവർ വിചാരിക്കുകയാണ്. അവർക്ക് ഒരിക്കലും ഒരു കാർ ലഭിക്കില്ല.
I want to tell you, there's only one righteousness in all of existence. It's the righteousness of God.
ഒരു നീതി മാത്രമേ ഉള്ളൂ ലോകത്തിൽ, അത് ദൈവത്തിന്റെ നീതി മാത്രം.
There's only one light in the universe. It is the light of God.
ലോകത്തിൽ ഒരു പ്രകാശം മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ പ്രകാശം.
If you try to make light by yourself, I want to tell you, you'll never make it, for there's only one light. It's the light of God. There's only one person who possesses righteousness. It is God. If he doesn't give you some of his righteousness for free, you will never have it.
ദൈവം നിങ്ങൾക്ക് ആ നീതി നിങ്ങൾക്ക് തരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആർക്കും നീതിമാന ആകാൻ സാധിക്കും.
Imagine there's only one person on the planet that's got oil.
ഈ ലോകത്തില് ഓയിൽ ഉള്ള ഒരു വ്യക്തി മാത്രമേ ഉള്ളവെങ്കിൽ എന്ന് നിങ്ങൾ വിചാരിക്കും. ഓയിൽ ഉള്ള
You can dig your own hole on your plot, you will never find oil. Say he is the one that possesses all the oil. You can dig until you are tired. Unless he gives you oil for free, you'll never have oil.
നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ കുഴിക്കുകയൊക്കെ ചെയ്യാം, എന്നാല് ആ എത്ര കുഴിച്ചാലും ആ ഓയിലുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് ആ എണ്ണ തരുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരിക്കലും അതിന്റെ എണ്ണ ലഭിക്കില്ല.
In the same way, man cannot produce righteousness by his works. Unless you get it for free, you'll never have it.
അന്ന് പറയുന്നത് പോലെ തന്നെ നീതി ദൈവത്തിന് മാത്രമേ നീതിയുള്ളൂ, ദൈവം മാത്രമേ നീതിമാനുള്ളൂ. അത് മനുഷ്യന് എത്ര പ്രയോജിച്ചാൽ അത് നേടുവാൻ ശ്രമിക്കാം. ദൈവം നിങ്ങൾക്ക് നമുക്ക് ദാനമായിട്ട് അതില് തരുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ആ നീതി ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നാം നീതിമാന്മാരായി തീരുകയുള്ളൂ.
You know, the law is wonderful, but it can never bless you.
ലോ അല്ലെങ്കിൽ പഴയ നിയമങ്ങൾ എന്ന് പറയുന്നത്, പത്ത് കൽപ്പനകൾ എന്ന് പറയുന്നത് അത് വളരെ നല്ലതാണ്, നല്ല കാര്യങ്ങളാണ് പറയുന്നത്.
You know, if I tell you there's a million, I've got $10 million for you in a bank account in Cape Town, South Africa, in your name.
സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗണിൽ നിങ്ങളുടെ പേരിൽ ഒരു ബാങ്കിൽ $10 million ഉണ്ട് എന്ന് ഞാൻ പറയുന്നു.
But I've only got one law.
ഒരു കൽപ്പന മാത്രമേ ഉള്ളൂ.
Only one law.
അതിനുവേണ്ടി ഒരു ആവശ്യമാണ്.
You get into the ocean at New York, and then you swim to Cape Town. And then you can get your 10 million.
ഞാൻ പറയുന്ന അതിനുവേണ്ടി പറയുന്ന ഒരു വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ അല്ലാണ്ട് ഈ സമുദ്രം നീന്തി കടന്ന് അവിടെ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും എന്നുള്ള ഒരു വ്യവസ്ഥ ഉണ്ടെന്ന് വിചാരിക്കുക.
The moment you try to fulfill that law, you're going to die.
ആ വ്യവസ്ഥ നിങ്ങൾ പാലിക്കുവാനായിട്ട് നിങ്ങൾ എപ്പോൾ ശ്രമിക്കുന്നു, അപ്പോൾ നിങ്ങൾ വെള്ളത്തിൽ പോയി മരിക്കും.
Your effort to get to the promise will kill you.
ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത കാര്യങ്ങൾ നമ്മുടെ പ്രവർത്തി മൂലം നമ്മുടെ എഫർട്ട് മൂലം അത് ലഭിക്കുവാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെടും, നിങ്ങൾക്ക് അത് നഷ്ടമായി തീരും.
What Jesus did was he got into the ocean at New York, swam to Cape Town and brought your 10 million back.
യേശു തന്നെ നിങ്ങൾക്ക് വേണ്ടി ആ സമുദ്രത്തിലൂടെ നീന്തി ആ ബാങ്കുണ്ടായിരുന്ന ആ ഡോളർ എടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ദാനമായിട്ട് തന്നു.
The problem we have today is the church is still at the ocean giving swimming lessons.
ഇപ്പോൾ നാം കാണുന്ന സഭയിൽ കാണുന്ന പ്രശ്നം അല്ലെങ്കിൽ അവിടെ ഉള്ള ഓരോരുത്തർക്ക് ആ നിധി കിട്ടുവാൻ വേണ്ടി ഓരോരുത്തർ എങ്ങനെയാണ് സ്വിം ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ് ഇപ്പോൾ ഓരോ
സഭയിലും. Some of those people with arms like this, they very good swimmers, they can swim 5 miles.
എത്ര നല്ല ആരോഗ്യ ദൃഢമാത്രമാണെങ്കിലും അവർക്ക് ഒരു പക്ഷെ ഒരു 5 മൈല് നീന്താൻ സാധിക്കുമായിരുന്നു.
And the one says to the other one, how far can you swim? I can swim 20 miles and you?
ഒരുത്തൻ മറ്റുള്ളവരോട് പറയാം നിനക്ക് എത്ര സാധിക്കും, അവൻ പറയാം എനിക്കിരുന്ന് സാധിക്കും, നിനക്ക് എത്ര സാധിക്കും എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക.
Even if they can swim to Cape Town, they will find the treasures not even there.
അവിടെ ചെന്നാല് Cape Town ചെന്നാൽ അവർക്ക് അവിടെ അത് കാണാൻ സാധിക്കും.
All the time the treasure was with them.
കാരണം അവരോടുകൂടി എപ്പോഴും ആ നിധി അവരുടെ അവിടെ തന്നെ ഉണ്ടായിരുന്നു.
And on that shore there are people walking amongst the people saying, don't swim. The treasure is here.
Amen. Hallelujah. നമ്മൾ മറ്റൊരു പറയേണ്ടത് നീന്താൻ ആവശ്യമില്ല, പക്ഷെ ആ നിധി നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്.
If you can believe, your effort will stop and you will enjoy your treasure.
അങ്ങനെ നാം നമ്മുടെ കയ്യിൽ തന്നെ ആ നിധി ഉണ്ട്, ദൈവത്തിന്റെ ദാനം ഉണ്ട് എന്ന് നാം വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടേതായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്ന് നമുക്ക് വിരമിച്ചിട്ട് ആ നമുക്ക് ഇട്ടിരിക്കുന്ന ആ നിധിയിൽ നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കും.
The treasure of the gospel is not your good works to be like God. That is the curse of the law.
Hallelujah. നമ്മുടെ പ്രവൃത്തി മൂലം ദൈവത്തെ അത് നേടുക എന്നുള്ളതോ അല്ല, അതങ്ങനെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതൊരു ശാപമായി തീരും.
The treasure of the gospel is the righteousness of God as a free gift to you.
എന്നാൽ ഹല്ലേലൂയ, സുവിശേഷത്തിന്റെ നീതി എന്ന് പറയുന്നത് ദാനമായിട്ട് ദൈവം നൽകിയ ദൈവത്തിന്റെ നീതിയാണ്.
The greatest attribute of God's character is the ability to be merciful. To be merciful.
Yeah. ഈ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മളോട് ദയ കാണിക്കുവാൻ തക്കവണ്ണം ദൈവം ദയാലുവായി തീർന്നു എന്നുള്ള കാര്യമാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം.
When we can receive his mercy,
ആ ദൈവത്തിന്റെ ദയ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുമ്പോൾ
your sickness can be healed.
നമ്മുടെ രോഗത്തിൽ നമുക്ക് സൗഖ്യമുണ്ടാകും.
Your poverty can end.
നമ്മുടെ ദാരിദ്ര്യാവസ്ഥയിൽ നമുക്ക് വിടുതലുണ്ടാകുന്നു.
Joy can come to your life.
നമ്മുടെ ജീവിതത്തിൽ ആനന്ദം കടന്നു വരും.
Peace can come to your family.
സമാധാനം കടന്നു വരും.
Without even trying.
നമ്മുടേതായിട്ടുള്ള പ്രയത്നങ്ങളൊന്നും ഇല്ലാതെ.
It comes naturally.
ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് ലഭിക്കും.
I always use this example. You don't teach a dog 5 lessons in how to bark.
നമുക്ക് ഒരു പട്ടിയെ എങ്ങനെ കുരയ്ക്കണമെന്ന് പഠിപ്പിക്കേണ്ടെന്ന് പാഠങ്ങൾ പഠിപ്പിക്കേണ്ടെന്ന് ആവശ്യമില്ല.
I've never seen small birds gather in a conference being taught by one other bird how to fly.
ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല കുറെ പക്ഷികൾ ഒരുമിച്ച് ചേർന്നിരുന്ന കോൺഫറൻസ് കൂടെ ഇരുന്ന് ഓരോരുത്തരോട് ഇങ്ങനെ എങ്ങനെയാണ് പറക്കേണ്ടതെന്നുള്ളതിനെ പറ്റി ലെസൺ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.
A bird fly because it's a bird.
കാരണം അത് സ്വാഭാവികമായിട്ട് ഒരു പക്ഷി ആയതുകൊണ്ട് അത് സ്വാഭാവികമായിട്ട് അത്
പറക്കും. A dog bark because it's a dog.
ഒരു പട്ടി കുരയ്ക്കും കാരണം അതൊരു പട്ടി ആയതുകൊണ്ട്.
Amen. If I go and I stand on my knees and on my hands and I bark just like a dog, it doesn't make me a dog.
ഞാൻ ഒരു മനുഷ്യനാ, ഞാൻ ഒരു മുട്ടിൽ നിന്നുകൊണ്ട് ഒരു പട്ടിയെ പോലെ ഞാൻ കുറയ്ക്കാൻ കുറയ്ക്കുവാണെങ്കിൽ ഞാൻ ഒരു പട്ടിയായി തീരുന്നില്ല.
In the same way, if a sinner lives righteous, it doesn't make him holy.
എന്ന് പറയുന്ന പോലെ ഒരു പാപി തന്റെ പ്രയത്നം മൂലം ഒരു നീതിമാനാകാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൻ നീതിമാനായിട്ട് തീരുന്നില്ല.
A person that does not believe in Jesus living a holy life is just a very holy person going to hell.
യേശുവിനെ പോലെ ആവാൻ വേണ്ടി തന്റെ പ്രയത്നം മൂലം നീതി ചെയ്യുന്ന ഒരു വ്യക്തി അവൻ ഒരു വിശുദ്ധനായിട്ട് നരകത്തിൽ പോകുന്ന ഒരു വ്യക്തിയായി.
If your works does not possess the power to make you righteous, your works does not possess the power to make you unrighteous.
Hallelujah, സ്തോത്രം. നമ്മുടെ
It's worth saying again.
Okay.
If your works does not possess the power to make you righteous, it does not possess the power to make you unrighteous.
നമ്മുടെ സ്വന്തം പ്രവൃത്തികൾ നമ്മളെ അനീതീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്വന്തം പ്രവൃത്തികൾ നമ്മളെ അനീതിയായിട്ട് അനീതിയാക്കാനായിട്ട് സാധിക്കത്തില്ല. നീതിമാന്മാരല്ലാതാക്കാൻ സാധിക്കത്തില്ല.
I want to tell you, if I act exactly like Barack Obama, it doesn't make me the president of America.
ഞാൻ ബരാക് ഒബാമ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു അമേരിക്കൻ പ്രസിഡന്റായി തീരുന്നില്ല.
If I talk just like Nelson Mandela, it doesn't make me Nelson Mandela.
Nelson Mandela പോലെ തന്നെ ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ നെൽസൺ മണ്ടേലയായി തീരുന്നില്ല.
In the same way, if you do everything good, it doesn't make you godly.
എന്ന് പറയുന്നത് പോലെ തന്നെ നാം എല്ലാം ശരിയായിട്ട് കൃത്യമായിട്ട് വിശുദ്ധമായിട്ട് ചെയ്യുന്നത് കൊണ്ട് നാം ഒരിക്കലും ദൈവത്തെ പോലെ ആകുവാൻ നമുക്ക് സാധിക്കും.
For you to be part of the family of God, you needed to be born of God.
ദൈവത്തിന്റെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് തീരുവാനായിട്ട് നാം ദൈവത്തിന്റെ കുടുംബത്തിൽ ജനിച്ചവരായിരിക്കും.
And the revelation of who you really are in Christ Jesus is what will manifest Christ in you.
നാം ദൈവത്തിൽ നാം ആരാണ് എന്നുള്ള വെളിപാടാണ് നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ കുടുംബത്തിൽ അംഗമായിട്ട് തീരുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ആ വെളിപാട്.
I don't know who of you hear this for the very first time, but I want to tell you that this gospel has been true from before the foundation of the earth.
ഈ സുവിശേഷം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ സൃഷ്ടിയുടെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണ് ഈ സുവിശേഷം.
And this gospel of grace is what God believes in.
ഈ കൃപയുടെ ഈ സുവിശേഷമാണ് ദൈവം യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് ദൈവത്തിൽ.
If God believes in this gospel of grace through his son Jesus Christ and nobody on the earth believes in it, it makes everybody wrong and God right.
ഈ ലോകത്തിലെ ഒരു മനുഷ്യരും കൃപയുടെ ഈ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ തന്നെയും ഈ എന്താ സംഭവിക്കുന്നത് വെച്ചാല് ദൈവം വിശ്വസ്തം തന്നെയാണ് എന്നാൽ മറ്റുള്ളവർ ലോകത്തിലെ മറ്റുള്ളവരെല്ലാവരും
If you believe this message and God believes this message, you're a majority.
ദൈവം വിശ്വസിക്കുന്ന സുവിശേഷം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ മെജോറിറ്റിയുടെ ഭൂരിപക്ഷത്തിന്റെ കൂട്ടത്തിലായിത്തീരും.
God does not need the votes of Christian leaders to make his gospel true.
ദൈവത്തിന് തന്റെ സുവിശേഷം സത്യമാക്കി തീർക്കുവാൻ വേണ്ടി ക്രിസ്ത്യൻ ലീഡേഴ്സിന്റെ വോട്ടിന്റെ ആവശ്യമില്ല. ദൈവം ഓൾറെഡി ഭൂരിപക്ഷ തന്നെയാണ്. ദൈവം എപ്പോഴും ഭൂരിപക്ഷത്തിലാണ്.
Hallelujah. You can do nothing against the truth.
സത്യത്തിന് വിരുദ്ധമായി ഈ സത്യത്തിന് വിരുദ്ധമായി നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല.
The truth is that Jesus Christ removed the sin of the world.
സത്യമെന്ന് പറയുന്നത് ലോകത്തിന്റെ യേശു ലോകത്തിന്റെ പാപം നീക്കി എന്നുള്ളതാണ്.
And that's the message we declare over sinners. Jesus removed your sin 2000 years ago. If you can believe this, call upon the name of Jesus, you will experience the power of your forgiveness.
സത്യമെന്ന് പറയുന്നത് യേശു ലോകത്തിന്റെ പാപം മാറ്റി എന്നുള്ളതാണ്. ആ സത്യ അതിൽ വിശ്വസിക്കാൻ സാധിക്കുമ്പോഴാണ് നാം ദൈവത്തിന്റെ കുടുംബത്തിലാകെത്തീരുന്നത്.
No wonder I was preaching this message and somebody came to me after the service. She said, Pastor, this message is so good, if it could only be true.
ഈ കാര്യം ഞാൻ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചതിന് ശേഷം വേറെ വ്യക്തി എന്ന് പറഞ്ഞ് പക്ഷേ നിങ്ങൾ സംസാരിച്ചത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇത്
സത്യമാണെങ്കിൽ It's so good if it could only be true. It is true. It is the only thing that's true.
ഈ സുവിശേഷം മാത്രമാണ് ഒരേ ഒരു സത്യം.
You know when in the Old Testament, and I'm going to end off with this, in the Old Testament you had to bring a lamb to the priest to be slaughtered for your sins.
നമ്മുടെ പഴയ നിയമത്തിലെ നമ്മുടെ പാപം മായ്ച്ചു കിട്ടാൻ വേണ്ടി നമുക്ക് അവർക്ക് ഒരു ആടിനെ മറ്റു മൃഗങ്ങളെ പുരോഹിതന്റെ മുമ്പാകെ കൊണ്ടുവരണമായിരുന്നു.
And that lamb would take away the sin of the man.
ആ അർക്കപ്പെട്ട ആ ആടാണ് മനുഷ്യന്റെ ആ പാപത്തെ നീക്കിക്കളയുന്നത്.
The priest would take the lamb and inspect the lamb.
And aa puroohithan aa aadine eduthittu adine onnu parishodikkum.
And when the lamb was perfect, if it was a perfect lamb, the lamb could pay for the sin of the man.
ആ ആട് യാതൊരു കുറവുമില്ലാത്ത ഊനവുമില്ലാത്ത ഒരാടാണെന്നുണ്ടെങ്കിൽ ആ ആട് ആ മനുഷ്യന്റെ പാപത്തെ ഏറ്റെടുക്കും.
The priest never inspected the man.
ആ പുരോഹിതൻ കൊണ്ടുവരുന്ന മനുഷ്യനെയല്ല പരിശോധിക്കുന്നത്, അപ്പോയിന്റ്മെന്റ് കൊണ്ടുവരുന്ന മൃഗത്തെയാണ് പരിശോധിക്കുന്നത്.
He inspect the lamb.
ആ ആടിനെയാണ് ആ പുരോഹിതൻ പരിശോധിക്കുന്നത്.
The priest knew that the man was not perfect.
പുരോഹിതൻ അറിയാൻ ഇത് കൊണ്ടുവരുന്ന വ്യക്തി ആ മനുഷ്യൻ ഒരു പെർഫെക്റ്റ് അല്ല, ഒരു പൂർണ്ണനല്ല എന്ന് ആ പുരോഹിതൻ അറിയാം.
The perfection was not sought in the man.
മനുഷ്യനല്ല പൂർണ്ണത നോക്കുന്നത്.
Never before God has the man had to be perfect. The lamb had to be perfect.
ദൈവം അതുപോലെ തന്നെ മനുഷ്യനല്ല പൂർണ്ണത നോക്കുന്നത്, അറുക്കപ്പെടാൻ വേണ്ടി കൊണ്ടുവരുന്ന ആടിനെയാണ് നോക്കുന്നത്.
And John chapter 1 verse 29 it says, Behold the Lamb of God who takes away the sin of the whole world.
യോഹന്നാൻ 1:29 കാണുന്നു, ലോകത്തിന്റെ പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന ചൂണ്ടിക്കാണിച്ച് യേശുവിനെ ചൂണ്ടിക്കാണിച്ചു.
I want to declare to you the perfection of your Lamb.
Hallelujah. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടി കൊല്ലപ്പെട്ട ആടിന്റെ ആ പൂർണ്ണതയെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.
I want to declare to you that the perfection of that Lamb when he was slain came onto the man.
ഞാൻ പറയട്ടെ, ആ അറക്കപ്പെട്ട ആടിന്റെ ആ പൂർണ്ണത മനുഷ്യരിലേക്ക് വന്നു.
Why was the man sinless? It was sinless because of the perfection of the Lamb, not because of
ഇപ്പോൾ മനുഷ്യൻ എന്തുകൊണ്ടാണ് പാപമില്ലാത്തവരായി തീർന്നത്? അവന്റെ പൂർണ്ണത കൊണ്ടല്ല, മറിച്ച് ആ ആട് പൂർണ്ണതയുള്ളതായി തീർന്നത്
കൊണ്ടാണ്. Man in his own ability can never save himself.
മനുഷ്യൻ തന്റെ സ്വന്തം പ്രയത്നത്താൽ ഒരിക്കലും അവനെ രക്ഷിക്കുവാൻ സാധിക്കത്തില്ല.
But the perfection of our Father in Jesus Christ saved us.
Hallelujah. ദൈവത്തിന്റെ യേശുവിനുള്ള പൂർണ്ണതയാണ് മനുഷ്യനെ പാപത്തിൽ നിന്ന് വിമുക്തനാക്കി തീർക്കുന്നത്.
I want us to watch a short video.
ഒരു വീഡിയോ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ ആഗ്രഹിക്കുന്നു.
This is about a man whose son was born with an umbilical cord around the neck.
ഇവിടെ ഒരു മനുഷ്യൻ തന്റെ കുഞ്ഞെ ജനിച്ചപ്പോൾ കഴുത്തിൽ ഇവിടെ ഇങ്ങനെ ചുറ്റപ്പെട്ട് അങ്ങനെ ജനിച്ച ഒരു വ്യക്തിയാണ്.
And he got cerebral palsy.
തലച്ചോറിനെ സംബന്ധിച്ചുള്ള അത് ഒരു രോഗത്തിന് ഉടമയായിരുന്നു.
And he could never speak.
ഒരിക്കലും സംസാരിക്കാൻ കഴിഞ്ഞില്ല.
He could never walk.
നടക്കുവാനൊന്നും കഴിയായിരുന്നു.
He could never use his hands.
കൈകളൊന്നും അനക്കുവാൻ സാധിക്കാതിരുന്ന ഒരു വ്യക്തിയാണ്.
But he had a bright mind.
ശരിയായിട്ടുള്ള ഒരു മനസ്സുണ്ടായിരുന്നു.
And through a computer he could start to communicate with his father.
കമ്പ്യൂട്ടറിലൂടെ മാത്രമാണ് തന്റെ പിതാവുമായിട്ട് സമ്പർക്കം പുലർത്താൻ സാധിക്കുന്നത്.
And he said to his father that his dream was to do the Iron Man competition. Iron Man is like a triathlon. Yeah. And I mean he could not even walk. He could not walk.
നടക്കുവാൻ കഴിയാതിരുന്ന ഒരു വ്യക്തി.
And so this is what his father did for him.
ഫാദർ ഇതാണ് ചെയ്തത്.
And this is a perfect picture of what God has done for us.
ഇത് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ആ പ്രവൃത്തിയുടെ യഥാർത്ഥത്തിലുള്ള ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്.
Who taught the sun where to stand in the morning? And who taught the ocean you can only come this far? And who showed the moon where to hide till evening? Whose words alone can catch a falling star? Well, I know my Redeemer lives. I know my Redeemer lives. All of creation testifies. This life within me cries. I know my Redeemer. Runs to the weary, the worn, and the weak. gentle hands that hold me when I'm broken. They conquer death to bring the victory. All he was doing, he was resting in the ability of his father. As touching as what this is, it can never be compared with what our Father has done for us. He's removed every definition of distance between us and God. God wrote in under our name, like that young man, his father wrote his name in into the competition and ran his race for him, and that spastic child got the medal. I want to tell you, God loves you. God loves you. If a human being can do this for his son, how much more can God not cleanse you from all your sins, make you righteous, and do everything on your behalf for you?
ഒരു പിതാവിന് ഇവിടെ ഇങ്ങനെ ഇത്ര ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ സർവശക്തനായ ദൈവത്തിന് എന്തൊക്കെ നമുക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും?
If you go to that child, he's got enough understanding to know that he cannot do it.
ആ കുട്ടിക്ക് തന്റെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, തന്റേതായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല.
If you give him a list of everything he need to do to complete that competition, that list would mean his condemnation in his heart.
ആ വ്യക്തിക്ക് ആരോടെങ്കിലും ആ കുട്ടി ആരോടെങ്കിലും ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്, ആ മത്സരത്തിൽ പൂർണ്ണമായിട്ട് ജയിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ലിസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി അത് അവർക്ക് ഒരു ഒരു കണ്ടംനേഷൻ ആയി തീരും.
Even if you take him to the best physiotherapist, it can never heal him. You will never be able to complete that race.
ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഫിസിയോതെറാപ്പിന്റെ അടുത്തേക്ക് ആ കുട്ടിയെ കൊണ്ടുവന്നിട്ട് ചികിത്സിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയാകത്തില്ല.
Even if that son's desire is so strong to complete that race, his own desire to complete that race can kill him if he tries to do it by his own.
ആ മത്സരത്തിൽ ജയിക്കണമെന്ന് അതീവം താല്പര്യമുള്ള കുട്ടിക്കുണ്ട് എങ്കിൽ തന്നെ ആ ആഗ്രഹം ആ കുട്ടിയെ ഒരുപക്ഷെ കൊന്നിരിക്കും.
Jesus ran your race for me.
യേശു നമുക്ക് വേണ്ടി ഓടിത്തീർത്തു, നമുക്ക് വേണ്ടി.
He's not putting you in that on that bicycle now or in the boat. He has already put you on the boat 2000 years ago. Amen. And we are giving out medals today.
Avan aa aa kaartil avade adu pole rendu pole iruthiyannalla nammale 2000 varshangalkku munpu nammale already vijayathinte sthana thiruthi ennittu ippol namukku medal vidarana cheyyana.
God took a crippled world and made it more than conquerors in Jesus Christ.
ലോകം അങ്ങനെ ഹല്ലേലൂയ ബലമുള്ളതാക്കുന്ന ലോകത്തെ എടുത്തിട്ട് ഹല്ലേലൂയ അത് ഏറ്റവും ബലമുള്ളതാക്കി തീർത്തു.
Thank you, Jesus.